بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تقولوا راعنا وقولوا انظرنا واسمعوا وللكافرين عذاب أليم ما يود الذين كفروا من أهل الكتاب ولا المشركين أن ينزل عليكم من خير من ربكم والله يختص برحمته من يشاء والله ذو الفضل العظيم ما ننسخ من آية أو ننسها نأتي بخير منها أو مثلها ألم تعلم أن الله على كل شيء قدير ألم تعلم أن الله له ملك السماوات والأرض وَمَا لَكُمْ مِنْ دُونِ اللَّهِ مِنْ وَلِيٍّ وَلَا نَصِيرٍ أَمْ تُرِيدُونَ أَنْ تَسْأَلُوا رَسُولَكُمْ كَمَا سُئِلَ مُوسَى مِنْ قَبْلُ وَمَنْ يَتَبَدَّلِ الْكُفْرَ بِالْإِيمَانِ فَقَدْ ضَلَّ سَوَاءَ السَّبِيلِ
بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل وسلم وبارك على نبينا محمد نعم إن صلاة الجمعة نكاين جالا صلاة الجمعة إني صلاة الخوف باب صلاة الخوف സലാത്തുൽ ഖൗഫിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം. സലാത്തുൽ ഖൗഫ് ഏഷ് പേടി, ഭയം ഉണ്ടാകുമ്പോഴുള്ള നമസ്കാരം. പേടി ഉണ്ടാകുമ്പോഴുള്ള നമസ്കാരം എന്ന് പറഞ്ഞത് യുദ്ധവേളയിലുള്ള നമസ്കാരമാണ് ഉദ്ദേശം അല്ലെ. യുദ്ധവേളയിൽ ഉള്ള നമസ്കാരം, യുദ്ധവേളയിലുള്ള നമസ്കാരത്തിന് കുറേ കൈഫിയത്ത് പറയപ്പെടുന്നു, കുറേ രീതികൾ. അതിലൊന്ന് പിന്നെ അതിൽ ചിലതാണ് ഇവിടെ പതിനാറോളം രീതികൾ പറയപ്പെട്ടിട്ടുണ്ട്. പതിനാറോളം രീതികൾ ഹദീസുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രസിദ്ധമായത് ആറ് രീതികളാണ്. ആറ് രീതികൾ ഇവിടെ പിന്നെ ഈ അധ്യായത്തിൽ ബാബ് സലാത്തുൽ ഖൗഫിൽ ഇമാം അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുള്ള കൊണ്ടുവന്ന റിപ്പോർട്ടുകളും അതിന്റെ വിധികളും ഇൻഷാല്ലാഹ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്നാമത്തെ ഹദീസ് അൻ സ്വാലിഹ് ഇബ്നു ഖവ്വാത് عمن غزا مع رسول الله صلى الله عليه وسلم قال ان طائفه من اصحابه صفت معه وطائفه وجاه العدو فصلى بالذين معه ركعه ثم ثبت قائما واتموا لانفسهم ثم انصرفوا فصفوا وجاه العدو وجاءت الطائفه الاخرى فصلى بهم الركعه التي بقيت ثم ثبت جالسا واتموا لانفسهم ثم سلم بهم متفق عليه واللفظ للمسلم عليه مسلم من اللفظ الذي طيب عن صالح ابن خوات صالح ابن خوات ابن جبير صالح ابن خوات ابن جبير അദ്ദേഹം അറിയപ്പെട്ട താബിഈ പണ്ഡിതനാണ്. താബിഈ പണ്ഡിതനാണ് ആര്? صالح ابن خوات. പാപ്പാന്റെ പേര് ഇബ്നു ജുബൈർ, ഖവ്വാത്ത് ഇബ്നു ജുബൈർ എന്നാണ് പാപ്പാന്. ഈ സാലിഹ് ഇബ്നു ഖവ്വാത്ത് താബിഈയാണ്, താബിഈയാണ്, പ്രസിദ്ധനായ താബിഈയാണ്. അപ്പൊ അദ്ദേഹം നേരിട്ടല്ല സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ഇടയിൽ ആളുണ്ട്. അതാണ് അമ്മൻ ഗസ മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗസ്വത ദാതി ദിഖ അല്ലേ, യൗമ അമ്മൻ സല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ദാതി ദിഖ സലാത്തുൽ ഖൗഫ്. തൈബ് അമ്മൻ സല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ദാതി ദിഖ സലാത്തുൽ ഖൗഫ്. യൗമ ദാതി ദിഖ സലാത്തുൽ ഖൗഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് ദാതുർ ദിഖ യുദ്ധത്തിൽ, ദാതുർ ദിഖ യുദ്ധത്തിൽ യുദ്ധം ചെയ്തവരിൽ നിന്നാണ് ആര് റിപ്പോർട്ട് ചെയ്യുന്നത്? സാലിഹ് ഇബ്നു ഖവ്വാത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെ ഒന്നുകൂടി അൻ സാലിഹ് ഇബ്നു ഖവ്വാത്ത് റഹിമഹുള്ള, സാലിഹ് ഇബ്നു ഖവ്വാത്ത് റഹിമഹുള്ള നിവേദനം. അതേമാതിരി റിപ്പോർട്ട് ചെയ്യണത് അമ്മൻ ഖസ മാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയോടൊത്ത് യുദ്ധം ചെയ്തവരിൽ നിന്നാണ്. അമ്മൻ ഖസ മാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം യുദ്ധം ചെയ്തവരിൽ നിന്നാണ് ആര് റിപ്പോർട്ട് ചെയ്യണത്? സാലിഹ് ഇബ്നു ഖവ്വാത്ത് റിപ്പോർട്ട് ചെയ്യണത്. ഏത് യുദ്ധം? ഖസ്വത യൗമ ദാത്തുൽ ലിഖാ, ദാത്തുൽ ലിഖാ യുദ്ധം, ദാത്തുൽ ലിഖാ യുദ്ധം. ഏത് നിസ്കാരം? സലാത്തുൽ ഖൗഫ്, പേടിയുടെ നിസ്കാരം. അപ്പൊ പേടിയുടെ നിസ്കാരം ദാത്തുൽ ലിഖാ യുദ്ധ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം യുദ്ധം ചെയ്തവരിൽ നിന്ന് സാലിഹ് ഇബ്നു ഖവ്വാത്ത് നിവേദനം ചെയ്യുന്നു. അതാണ് അവിടെ. അപ്പൊ عن صالح بن خوات عمن غزا مع النبي صلى الله عليه وسلم يوم ذات الرقاء صلاة الخوف قال അദ്ദേഹം പറഞ്ഞു എന്നാണ്. അപ്പൊ അവിടെ അമ്മൻ ഗസ മാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയോടൊപ്പം യുദ്ധം ചെയ്തവരിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. സാലിഹ് ഇബ്നു ഖവ്വാത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് ആരാ നബിയോടൊപ്പം യുദ്ധം ചെയ്തിട്ട് ഇത് പറഞ്ഞ്? സഹാബിന്റെ പേര് പറഞ്ഞിട്ടില്ല, സഹാബിന്റെ പേര് പറഞ്ഞിട്ടില്ല. അമ്മൻ എന്നാണ് ഖസ എന്നല്ല, അസ്തഗ്ഫിറുള്ള. അമ്മൻ സല്ലല്ലാഹു മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയോടൊപ്പം നമസ്കരിച്ചവരിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. യൗമ ദാത്തുൽ ലിഖാ, ദാത്തുൽ ലിഖാ യുദ്ധ ദിവസം. ഏത് നിസ്കാരം? സലാത്തുൽ ഖൗഫ്, പേടിയുടെ നിസ്കാരം. അപ്പോ ആരാണ് ആ വ്യക്തി? സാലിഹ് ഇബ്നു ഖവ്വാത്ത് ആരിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? അത് പറഞ്ഞിട്ടില്ല, അമ്മൻ എന്ന് പറഞ്ഞ ഒരാളിൽ നിന്നാണ്. പക്ഷെ വേറെ റിപ്പോർട്ടുകളിലത് വന്നിട്ടുണ്ട്, ഒന്ന് അദ്ദേഹത്തിന്റെ വാപ്പയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്, മറ്റൊന്ന് സഹൽ ഇബ്നു അബി ഹത്മ അൽ അൻസാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു. സഹൽ ഇബ്നു അബി ഹത്മ അൽ അൻസാരി അൽ ഔസി അസ്സഈദി, സഹൽ ഇബ്നു അബി ഹത്മയാണ് ആ സഹാബി. അമ്മൻ എന്ന് പറഞ്ഞില്ലേ ഒരാളിൽ നിന്ന്? ആ സാലിഹ് ഇബ്നു ഖവ്വാത്ത് റിപ്പോർട്ട് ചെയ്ത ആ അമ്മൻ ഒരാളിൽ നിന്ന് പറഞ്ഞാൽ അത് ആരാണ്? അത് സഹൽ ഇബ്നു അബി ഹത്മയാണ്. സഹൽ ഇബ്നു അബി ഹത്മ നബിയോടൊപ്പം എന്ത് ചെയ്തിട്ടുണ്ട്? ദാത്തുരിജക്കായിൽ പങ്കെടുത്തിട്ടുണ്ട്, ആ നിസ്കാരത്തിലും പങ്കെടുത്തിട്ടുണ്ട്. തയ്യബ്. ദാത്തുരിജക്കാ യുദ്ധം, ഏത് യുദ്ധം? ദാത്തുരിജക്കാ എന്ന് പറഞ്ഞെങ്കിൽ ആ യുദ്ധത്തിന് ആ പേര് കിട്ടാൻ കാരണം ദാത്തുരിജക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഖത്ഫാനികളോട് നടത്തിയ യുദ്ധമാണ്. ഖത്ഫാൻ, ബനു ഖത്ഫാനോട് നടത്തിയ യുദ്ധം. ഈ ബനു ഖത്ഫാൻ അവർ സ്ഥിതി ചെയ്യുന്നത് മദീനയിൽ നിന്ന് നജദിന്റെ ഭാഗത്താണ്. ഇനി നമ്മൾ മദീനയിൽ നിന്ന് നമ്മൾ ദമ്മാമിലേക്കൊക്കെ വരുമ്പോൾ ഹന്നാക്കിയ കാണും. ഹന്നാക്കിയ, ഹന്നാക്കിയ എന്നൊരു സ്ഥലമുണ്ട്. ഈ ഹന്നാക്കിയയുടെ ഭാഗത്താണ് പിന്നെ ബത്തുൽ നഖൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ബത്തുൽ നഖൽ, അവിടെയായിരുന്നു ഈ ഖത്ഫാനികൾ ഉണ്ടായിരുന്നത്. അവരുടെ പിന്മുറക്കാരാണ് ഇന്നത്തെ മുത്തൈരികൾ. മുത്തൈരിയല്ലേ, മത്രാന്മാർ, മുത്തൈരികൾ. ആ അവിടെയാണ് ബത്തുനു നഖൽ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ഉയൈന ഇബ്നു ഹിസ്ൻ അൽ ഫസാരി, ഉയൈന ഇബ്നു ഹിസ്ൻ അൽ ഫസാരിയാണ് അവരുടെ ഗോത്ര നേതാവ്. അയാളുണ്ടായിരുന്നു ആരുടെ യുദ്ധം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ യുദ്ധം. അതാണ് ദാത്തുൽ ലിഖാ യുദ്ധം, ദാത്തുൽ ലിഖാ യുദ്ധം. അതിൽ ദാത്തുൽ ലിഖാ എന്ന് പറയാൻ കാരണം സഹാബികൾ ആ യുദ്ധത്തിന് പോയപ്പോൾ കാലിൽ ചെരുപ്പില്ല, ചെരുപ്പില്ല. അങ്ങനെ നടന്ന് നടന്ന് പിന്നെ ഈ ശരിക്കും നമ്മൾ ഇന്നും ആ വഴി വരുമ്പോൾ കാണാം, ശരിക്കും കല്ലിൻ ചൂളൂറിയ മലഞ്ചെരുവുകളാണ്. നടന്നിട്ട് നഖമൊക്കെ പറഞ്ഞു വീഴാൻ തുടങ്ങിയതാണ്, കാല് പൊട്ടാനും തുടങ്ങി. അങ്ങനെ ഈ തോല്, തോല് കാലിൽ ചുറ്റിക്കെട്ടിയിട്ട് അത് വെച്ചിട്ടായിരുന്നു അവർ നടന്നിരുന്നതെന്നാണ്. അതുകൊണ്ടാണ് ദാത്തുൽ ലിഖാ, റുക്ഉഅത്തുൽ ലിഖാ എന്നാണ് ആ തോലും കഷ്ണങ്ങൾ എന്നാണ്. മനസ്സിലെ, ഈ തോലും കഷ്ണം കാലിൽ വെച്ച് കെട്ടിയിട്ടായിരുന്നു സഹാബികൾ ഇവിടേക്ക് നടന്നിരുന്നത്, നടന്നു പോയിരുന്നത്. അതുകൊണ്ടാണ് ആ യുദ്ധത്തിന് ദാത്തുൽ ലിഖാ യുദ്ധം എന്ന പേര്. പിന്നെ അവിടുത്തെ ആ സ്ഥലത്തിന്റെ പ്രത്യേകതയും, അവിടെ മലകളുണ്ട്, ആ മലകൾക്കൊക്കെ ഒരു കളറല്ല, പിന്നെ കഷ്ണം വെച്ച മാതിരിയാണ്, വിവിധ കളറുകളിലാണ് അവിടുത്തെ മലകൾ. അതുകൊണ്ട് പിന്നെ ആ മലകൾ പരിഗണിച്ചിട്ട് ദാത്തുൽ ലിഖാ എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ഉപയോഗിച്ചിരുന്ന കൊടി, മനസ്സിലെ, അതൊരു കഷ്ണം വെച്ച കൊടിയായിരുന്നു എന്നാണ്. മനസ്സിലല്ലേ? അതുകൊണ്ടും ആ യുദ്ധത്തിന് ദാത്തുൽ ലിഖാ എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഏറ്റവും പ്രബലപ്പെട്ട അഭിപ്രായതാണ് സഹാബികൾക്ക് പാദരക്ഷ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവര് നടന്ന് നടന്ന് കാല് പൊട്ടി, പിന്നെ നഖമൊക്കെ പറഞ്ഞ്, അപ്പോൾ അവരിത് ഈ തോലിന്റെ കഷ്ണം എടുത്തിട്ട് കാലിൽ വെച്ച് കെട്ടിയിട്ടായിരുന്നു അന്ന് ആ യുദ്ധത്തിൽ പങ്കാളികളായത്. അതുകൊണ്ടാണ് ഹസ്വത്ത് ദാത്തുരിക്ക എന്ന യുദ്ധത്തിന്റെ പേര്. ഏതായാലും ഇവിടെ സാലിഹ് ഇബ്നു ഹവ്വാത്ത് പറയാണ്, അമ്മൻ സല്ല മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അമ്മൻ സല്ല മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ദാത്തുരിക്ക സലാത്തുൽ ഖൗഫ്, ദാത്തുരിക്ക യുദ്ധ ദിവസം നബിയോടൊപ്പം ഖൗഫിന്റെ നമസ്കാരം നിർവഹിച്ചവരിൽ നിന്ന്, അഥവാ സഹിൽ ഇബ്നു അബി ഹത്മൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ആ റിപ്പോർട്ട് ചെയ്യാണ്, സാലിഹ് ഇബ്നു ഹവ്വാത്ത് റിപ്പോർട്ട് ചെയ്യാണ്. പറഞ്ഞാൽ മനസ്സിലാണ്ട, ചില ചരിത്രങ്ങൾ അതിന്റെ രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലാണ് ഓരോ വിഷയങ്ങൾ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുക. ഇവിടെ ഈ സംഭവം ഉണ്ടല്ലോ, ഈ സാലിഹ് ഇബ്നു ഹവ്വാത്തിന്റെ സംഭവം, സാലിഹ് ഇബ്നു ഹവ്വാത്ത് തന്റെ വാപ്പയിൽ നിന്നും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വാപ്പയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ഹവ്വാത്ത് ഇബ്നു ജുബൈറിൽ നിന്ന്. അത് ഇബ്നു മന്ദ അദ്ദേഹത്തിന് അൽ മാരിഫയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് അവസാനത്തിൽ പറയുന്നുണ്ടാവും ഇബ്നു ഹജർ. ഇബ്നു മന്ദ അൽ മാരിഫ എന്ന് പറയുന്ന കിതാബിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടേക്ക് നമുക്ക് വരാം. എന്താണ് ഇപ്പൊ അദീസിന്റെ നിവേദനത്തിലുള്ളത്? സഹിൽ ബിൻ അബി ഹത്മയിൽ നിന്ന് സാലിഹ് ബിൻ ഹവ്വാത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണ്? അന്ന ത്വായിഫത മിൻ അസ്ഹാബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ, സഫത് മഅഹു, നബിയോടൊപ്പം സഫ് കെട്ടി, സഫ് ഉണ്ടാക്കി നിന്ന്. വത്വായിഫത്തിൽ മറ്റൊരു വിഭാഗം, വിജാഹൽ അദു, ശത്രുവിന്റെ വിജാ എന്നാണ് ഇത്തിജാ, നേരെ നിന്നു. മനസ്സിലാണ്ട, അന്ന ത്വായിഫത മിൻ അസ്ഹാബി, നബിസ്ലാഹു അലൈഹി വസല്ലം സഹാബികളിൽ നിന്ന് ഒരു വിഭാഗം, സഫത് മഅഹു, നബിയോടൊപ്പം സഫ് ചേർന്നു, സഫായി നിന്നു. വത്വായിഫത്ത് മറ്റൊരു വിഭാഗം, വിജാഹൽ അദു, ശത്രുവിന് നേരെയും സഫായിട്ട് നിന്നു. ഫസല്ല ബില്ലദീന മഅഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കൂടെ സഫ് കെട്ടിയവരോടൊപ്പം നിസ്കരിച്ചു, റക്അത്തിന് ഒരു റക്അത്ത്. സുമ്മ സബത ഖായിമ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇങ്ങനെ നിന്നു. സുമ്മ സബത ഖായിമ, റസൂലുള്ള നിസ്കരിക്കാതെ നിന്നു. വഅതമ്മു ലി അൻഫുസിഹിം, അപ്പൊ വേക്കൽ റസൂലിനെ പിന്നെ നിസ്കരിച്ചു ഒരു റക്അത്ത്. അവര് വഅതമ്മു പൂർത്തിയാക്കി, ലി അൻഫുസിഹിം, തങ്ങൾക്ക് സ്വന്തം, അവരെന്ത് ചെയ്തു, ഒരു റക്അത്ത് കൂടി നിസ്കരിച്ചു. സുമ്മൻ സറഫു, എന്നിട്ട് അവര് പിരിഞ്ഞുപോയി. വസഫു വിജാഹൽ അദു, എന്നിട്ട് ആ നിസ്കരിച്ച് പിരിഞ്ഞുപോയി അവരെന്ത് ചെയ്തു, ശത്രുവിന് നേരെ സഫ് കെട്ടി, ശത്രുവിന് നേരെ സഫായി നിന്നു. വജാഅത്തി ത്വായിഫത്തുൽ ഉഖ്ര, അപ്പൊ മറ്റേ വിഭാഗം വന്നു, ആര്? ശത്രുവിന് നേരെ നിലയുറപ്പിച്ച ആ വിഭാഗം വന്നു. ഫസല്ല ബിഹിം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെയും കൊണ്ട് നമസ്കരിച്ചു. അർറക്അത്ത് അല്ലത്തി ബഖിയത്ത്, ശേഷിക്കുന്ന ഒരു റക്അത്ത്, ശേഷിക്കുന്ന ഒരു റക്അത്ത്. ആർക്ക് ശേഷിക്കുന്ന? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. സുമ്മ സബത ജാലിസ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഉറച്ചിരുന്നു, അവിടെ ഇരുന്നു, ഉറച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സലാം കിട്ടാതെ ഇരുന്നു. വാത്തമൂലി അംഫുസീം, അപ്പൊ റസൂലിന്റെ ബാക്കിൽ രണ്ടാമത് വന്ന് നിസ്കരിച്ചവർ, അവർ എന്ത് ചെയ്തു, ഒരു റക്അത്ത് അവർ സ്വയം പൂർത്തീകരിച്ചു, സ്വയം പൂർത്തീകരിച്ചു. സുമ്മ സല്ലമ ബിഹിം, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെയും കൊണ്ട് സലാം വീട്ടി, അവരെയും കൊണ്ട് സലാം വീട്ടി. ഇത് സലാത്തുൽ ഖൗഫിന്റെ ഒരു രീതിയാണ്. ഞാൻ പറഞ്ഞില്ല, പതിനാറോളം രീതികൾ ഹദീസിന്റെ നിവേദനങ്ങളിൽ വന്നിട്ടുണ്ട്. അത് ഏറ്റവും പ്രബലമായത്, പ്രസിദ്ധമായത് ആറ് രീതികളാണ്. അതിലൊന്ന് ഇതാണ്. ഇതെങ്ങനെയൊന്ന് ഷോർട്ടായിട്ട് പറയാ, മനസ്സിലായിട്ടില്ല? ആ, അത് മനസ്സിലായിട്ടില്ല. ഇത് എളുപ്പമുള്ള രീതിയാണ്, മനസ്സിലായ? നസ്രാസ് മതങ്ങളുടെ കൂടെ യോദ്ധാക്കളുണ്ട്, യോദ്ധാക്കളുണ്ട്. ശത്രു കിബിലയുടെ ഭാഗത്താണ്. നസ്രാസ് മതങ്ങൾ എന്ത് ചെയ്ത്? പിന്നെ രണ്ട് വിഭാഗമാക്കി. ഒരു വിഭാഗത്തെ ശത്രുവിനെ നേരെ നിർത്തി, മറ്റൊരു വിഭാഗത്തെ റസൂല തന്റെ പിന്നിൽ സഫാക്കി നിർത്തി. നസ്രാസ് മതങ്ങൾ ഇവരെയും കൊണ്ട് ഒരു റക്അത്ത് നിസ്കരിച്ച്, എന്നിട്ട് എഴുന്നേറ്റ് അവിടെ നിന്ന്. അപ്പൊ ഈ ബാക്കിൽ നബിയുടെ കൂടെ ഒരു റക്അത്ത് നിസ്കരിച്ചില്ലേ, അവരെന്ത് ചെയ്ത്? ഒരു റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി, സലാം വീട്ടി, എന്നിട്ട് അവര് പോയി ശത്രുവിന്റെ നേരം നിന്ന്. അപ്പൊ അവർക്ക് എത്ര റക്അത്ത് കിട്ടി? രണ്ട് റക്അത്ത്. അവർ നബിയുടെ കൂടെ ഒരു റക്അത്ത് നിസ്കരിച്ച് പിന്നെ ഒരു റക്അത്ത് പൂർത്തിയാക്കിയിട്ടാണ് പോയത്, സലാം വീട്ടിയിട്ട് പോയി. അപ്പൊ അവർ രണ്ട് റക്അത്ത് നിസ്കരിച്ചു. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്ര കിട്ടി? ഒരു റക്അത്ത്. നബി അവിടെ തന്നെ നിൽക്കുകയാണ്, ഇവര് നിസ്കരിച്ച് പോയി. അവര് പോയിട്ട്, ഈ നിസ്കരിച്ചവർ പോയിട്ട് ശത്രുവിന്റെ നേരെ നിന്നു. അപ്പൊ മറ്റേ വിഭാഗം വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിൽ നിന്ന്, നബി അവരെയും കൊണ്ട് എന്ത് ചെയ്തു? ഒരു റക്അത്ത് കൂടി നിസ്കരിച്ച്, മനസ്സിലായി? എന്നിട്ട് റസൂൽ ഒരു റക്അത്ത് നിസ്കരിച്ചിട്ട് അവിടെ ഇരുന്ന് സലാം വീട്ടാതെ ഇരുന്ന്, അതാണ് സുന്നത്ത് സബത്ത ജാലിസൻ, അവിടെ ഇരുന്ന്. അപ്പൊ മറ്റവരെ എന്ത് ചെയ്ത്? റസൂൽ ഇരുന്നപ്പോ ഒരു റക്അത്ത് കൂടി നിസ്കരിച്ച് നസ്രാ സല്ലല്ലാഹു തങ്ങൾ അവരെയും കൊണ്ട് സലാം വീട്ടി, അവരെയും കൊണ്ട് സലാം വീട്ടി. ആദ്യത്തെ വിഭാഗത്തിന് നബിയുടെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടി, രണ്ടാമത്തെ വിഭാഗത്തിന് നബിയുടെ കൂടെ സലാം കിട്ടി, മനസ്സിലായോ? സലാം കിട്ടി. എത്ര റക്അത്ത് നിസ്കരിച്ച്? രണ്ട് റക്അത്ത്, രണ്ട് റക്അത്ത് നിസ്കരിച്ച്. അപ്പൊ ആ നിസ്കാരം രണ്ടറക്കായത്ത് നിസ്കാരമായിരുന്നു, രണ്ടറക്കായത്ത് നിസ്കാരമായിരുന്നു. പിന്നെ സലാത്തുൽ ഖൗഫ് അത് തദ്ദേശവാസിയാണ് നിസ്കരിക്കേണ്ടത് എങ്കിൽ നാലറക്കായത്ത് നിസ്കരിക്കേണ്ടത്, യാത്രക്കാരനാണെങ്കിൽ രണ്ടറക്കായത്ത്, യാത്രക്കാരനാണെങ്കിൽ രണ്ടറക്കായത്ത്. ആ സമയം ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ ഏതായാലും യാത്രയിലാണ്, അതുകൊണ്ട് രണ്ടറക്കായത്താണ് നിസ്കരിച്ചത്, രണ്ടറക്കായത്ത് നിസ്കാരമാണ് ഉണ്ടായത്. ഇതാണ് ഇപ്പൊ ഒരു രീതി. ഇത് മുത്തഫഖുൻ അലൈഹി, ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്താണ്. വല്ല അഫ്ദുലി മുസ്ലിം, ഇത് മുസ്ലിമിന്റെ പദപ്രയോഗമാണ്. പിന്നെന്തായുള്ളത് ഇമ ഇബ്നു വന്ദനെ കുറിച്ച്? തുടക്കത്തിൽ പറഞ്ഞത് അതായത് ഇബ്നു മന്ദയുടെ അൽ മാരിഫ എന്ന കിതാബിൽ ഇപ്രകാരം വന്നിട്ടുണ്ട്. എന്താ വന്നത്? അൻ സാലിഹ് ബിൻ ഖവ്വാത്ത് അൻ അബീഹി, ഈ ഹദീസ് സാലിഹ് ബിൻ ഖവ്വാത്ത് തന്റെ വാപ്പയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഹദീസിന്റെ വിഷയം എന്താണെന്നറിയോ? സാലിഹ് ബിൻ ഖവ്വാത്ത് താബിഈയാണ്, താബിഈയാണ്, മനസ്സിലല്ലേ? ഈ താബിഈ എങ്ങനെയാണ് ഇത് റസൂലുള്ളാഹിന്റെ കാലത്ത് നടന്ന സംഭവം റിപ്പോർട്ട് ചെയ്യുക? അപ്പൊ കണ്ണി മുറിയും അല്ലെ, സഹാബി ആരെന്ന് അറിയില്ല. അപ്പോ ആ ദുരൂഹത നീങ്ങണം, ഹദീസ് സഹീഹാണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ഇവിടെ ആദ്യം പറഞ്ഞു അൻ സാലിഹ് ബിൻ ഖവ്വാത്തിൻ അമ്മൻ സല്ലമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് നിസ്കരിച്ചതിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ നിസ്കരിച്ച വ്യക്തി ആര്? അത് വേറെ റിപ്പോർട്ടുകളിൽ വന്നു അന്ന്. അതെന്താണ്? സഹലിബിൻ അബി ഹത്തുമയാണ്. പിന്നെ ഇബ്നു ഹജർ കൊണ്ടുവരാണ് വേറെ ഒന്നുകൂടി, അതാരാണ്? ഇബ്നു മന്ദയുടെ മാരിഫയിൽ സഹലിബിൻ അബി ഹത്തുമയിൽ നിന്നല്ല സാലിബിന് ഖവ്വാത്ത് റിപ്പോർട്ട് ചെയ്തത്, പിന്നെ അബി തന്റെ വാപ്പയിൽ നിന്നാണ്, വാപ്പ ഖവ്വാത്ത് ബിൻ ജുബൈറിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തത്, ഖവ്വാത്ത് ബിൻ ജുബൈറിൽ നിന്നാണ്. അപ്പൊ ഹദീസ് എന്തായി? ഹദീസ് സഹിയായ ബലപ്പെട്ട ഹദീസാണ് എന്നുള്ള അർത്ഥം. ഇതാണ് സലാത്തുൽ ഖൗഫിന്റെ ഒരു രീതി. ഇനി അടുത്ത രീതിയുടെ നമുക്ക് എന്ത് ചെയ്യാം? ഇബ്നു ഉമറിന്റെ ഹദീസ് മനസ്സിലാക്കാം. വഅനി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, വഅനി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഖാൽ غزوت مع رسول الله صلى الله عليه وسلم قبل نجد فوازينا العدو فصاففناهم فقام رسول الله صلى الله عليه وسلم فصلى بنا فقامت طائفة معه وأقبلت طائفة على العدو وركع بمن معه ركعة وسجد سجدتين ثم انصرفوا مكان الطائفة التي لم تصلي فجاءوا فركع بهم ركعة وسجد سجدتين ثم سلم فقام كل واحد منهم فركع لنفسه ركعه وسجد سجدتين അർത്ഥം അറിയാതെ അബ്ദുല്ലാഹി ഇബ്നു ഉമറിന് വേദന. غزوت مع رسول الله صلى الله عليه وسلم, റസൂലുള്ളാഹിയോടൊപ്പം ഞാൻ യുദ്ധം ചെയ്തു, റസൂലുള്ളാഹിയോടൊപ്പം യുദ്ധം ചെയ്തു. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ പങ്കെടുത്ത യുദ്ധമാണിത്. قبل نجد, ഏതിനു നേരെ? നജീദിന് നേരെ. നജീദ് എന്ന് പറഞ്ഞാല് ഏതാ സ്ഥലം? ആ നജീദ് എന്ന് പറഞ്ഞെങ്കിൽ ഉയർന്ന സ്ഥലങ്ങൾക്കൊക്കെ നജീദ് എന്ന് പറയും, ഉയർന്ന സ്ഥലങ്ങളിലൊക്കെ അതിനൊക്കെ നജീദ് എന്ന് പറയും. മദീനയിൽ നിന്ന് നജീദ് എന്ന് പറഞ്ഞെങ്കിൽ മദീനയുടെ പിന്നെ ഏത് ഭാഗത്ത്? പിന്നെ മദീനയുടെ കിഴക്ക് കേഫ്, ആ റിയാദിന്റെ ഭാഗം. അത് നജീദ് പറഞ്ഞെങ്കിൽ ഒരു കൃത്യ ഇതല്ല, ഉയർന്ന സ്ഥലങ്ങൾക്കൊക്കെ നജീദ് എന്ന് പറയും. അതിപ്പോ ഇറാഖിന്റെ ഭാഗത്ത് നിന്ന് മനസ്സിലായേ ഒരു ഭാഗം തുടങ്ങിയിട്ടില്ലെങ്കിൽ ഈ തിഹാമയുടെ ഏകദേശം ഇങ്ങോട്ട് കുറെ നജീദ് എന്ന് പറയുന്ന ഇതാണ്, വിശാലമായ സ്ഥലമാണ്. പിന്നെ മദീനയിൽ നിന്ന് കിഴക്ക് ഭാഗം നോക്കിയിട്ടുണ്ടെങ്കിൽ ഉയർന്നതിനൊക്കെ എന്ത് ചെയ്യും? റസൂലുള്ള നജീദ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ഏതായാലും നജീദിന് നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് ഞാൻ യുദ്ധത്തിൽ പങ്കെടുത്തു. ഇബ്നു ഉമർ പറയാണ് ഫവാസൈനൽ അദു, എന്താ ഫവാസൈനൽ അദു? ഞങ്ങൾ ശത്രുവിനോട് ആ മുഖാമുഖായി നേരെയായി. ഫവാസൈന അൽ അദു ഫസാഫഫ്നാഹും, ഉണ്ടാ എന്താ സാഫഫ്നാഹും? ഞങ്ങൾ അവരോട് അസഫായിട്ട് നിന്നു. ഫഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റു. ഫസല്ല ബിന, റസൂലുള്ള ഞങ്ങളെ കൊണ്ട് നമസ്കരിച്ചു. എങ്ങനെ നമസ്കരിച്ചു? അതാണ് പറഞ്ഞത്. ഫഖാമ തായിഫത്തും ഒരേ ഭാഗ റസൂലിനോടൊപ്പം നിന്നു, നിസ്കരിക്കാൻ നിന്നു. വഅഖ്ബല തായിഫത്തിന അലാദു, മറ്റൊരു വിഭാഗം ശത്രുവിന് നേരെ ആ നിന്നു. വറക ബിമം മഅഹു, റസൂലുള്ളാഹി തന്റെ കൂടെയുള്ളവരോടൊത്ത് റുകൂ ചെയ്തു. വസജദ സജദതൈനി, രണ്ട് സുജൂദും ചെയ്തു. സുമൻസറഫു, പിന്നെ ആ നമസ്കരിച്ചവരുണ്ടല്ലോ അവര് പിരിഞ്ഞുപോയി. മക്കാന ത്വായിഫത്തിൽ ലത്തീലം തുസല്ലി, നമസ്കരിച്ചിട്ടില്ലാത്തവരുടെ സ്ഥാനത്തേക്ക്. ഫജാഉ, അപ്പൊ അവര് വന്നു. ഫറക്കാ ബിഹിം റക്കഅത്തൻ വസജദ സജദതൈൻ, അവരെയും കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് സുജൂദ് ചെയ്തു, റുക്കുവും ചെയ്തു, നന്ന ഒരു റക്അത്തോടെ നിസ്കരിച്ചു. സുമ്മ സല്ലമ, എന്നിട്ട് റസൂലുള്ള സലാം കിട്ടി. ഫഖാമ കുല്ലു വാഹിദിൻ മിനും, റസൂലുള്ളാഹിന്റെ പിന്നിൽ നിസ്കരിച്ച രണ്ട് വിഭാഗമുണ്ടല്ലോ, അവരെ എഴുന്നേറ്റു ഓരോ വിഭാഗവും. ഫറക്കാ ലിനഫ്സിഹി റക്അത്തൻ വസജദ സജദതൈൻ, അവരെന്ത് ചെയ്തു, എന്നിട്ട് ഒരു റുക്കു ചെയ്ത് രണ്ട് സുജൂദ് ചെയ്ത്, എന്നിട്ട് അവർ സലാം കിട്ടി, സലാം കിട്ടിയതാണ്. എന്താ ഇതിന് മനസ്സിലായത്? എങ്ങനെ നിസ്കാരം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്ത്? ഇവരോട് തന്നെ നിസ്കരിക്കണത്. പക്ഷെ ആദ്യ ഒരു ഗ്രൂപ്പ് റസൂലിന്റെ കൂടെ വന്നിട്ട് എന്ത് ചെയ്ത്? പിന്നില് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെയും കൊണ്ട് എന്ത് ചെയ്ത്? ഒരു റക്അത്ത് നിസ്കരിച്ച്, ഒരു റക്അത്ത് നിസ്കരിച്ച്. നിസ്കരിച്ചിട്ട് റസൂലുള്ളാഹി അവിടെ നിന്ന്, അപ്പൊ എന്ത് ചെയ്ത്? ഈ വിഭാഗം റസൂലിന്റെ പിന്നിൽ ഒരു റക്അത്ത് നിസ്കരിച്ച്, സലാം വീട്ടിയിട്ടില്ല. ഒരു റക്അത്ത് നിസ്കരിച്ച്, വേറൊരു റക്അത്ത് അവര് നിസ്കരിച്ചിട്ടില്ല സ്വന്തം. ഒരു റക്അത്ത് നിസ്കരിച്ചിട്ട് അവരെന്ത് ചെയ്ത്? പോയി. അപ്പൊ അവിടെ വേറൊരു വിഭാഗം ഉണ്ട് നിസ്കരിക്കാതെ നിൽക്കുന്നത്. അവര് വന്ന്, അവര് വന്നപ്പോ റസൂലുള്ളാഹി അവരെയും കൊണ്ട് എന്ത് ചെയ്ത്? ഒരു റക്അത്ത് നിസ്കരിച്ച്, ഒരു റുക്കു രണ്ട് സുജൂദ് നിസ്കരിച്ചിട്ട് റസൂലുള്ളാഹി സലാം വീട്ടി. ഇവരെ എത്ര നിസ്കരിച്ച്? ഒരു റക്അത്ത് നിസ്കരിച്ച്. മനസ്സിലായോ? റസൂലുള്ളാഹി സലാം വീട്ടിയപ്പോൾ എന്ത് ചെയ്ത്? ഈ വിഭാഗം ആളുകളും ആ വിഭാഗം ആളുകളും ഒരു റക്അത്ത് അവര് സ്വയം നിസ്കരിച്ചിട്ട് എന്ത് ചെയ്ത്? അവര് സലാം വീട്ടി, അവര് സലാം വീട്ടി. ഖലാസ്. ഇതാണ് സലാത്തുൽ ഇസ്കാഇൻ, സലാത്തുൽ ഖൗഫിന്റെ മറ്റൊരു രീതി, മറ്റൊരു രീതി. അതാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന രീതി. സലാത്തുൽ ഖൗഫിന്റെ പ്രത്യേകത എന്താ? സലാത്തുൽ ഖൗഫിന്റെ പ്രത്യേകത, പിന്നെ പേടിന്റെ ഊക്കിനനുസരിച്ചാണ് നിസ്കാരത്തിന്റെ രീതി. പേടിന്റെ ഊക്കിനനുസരിച്ച്, മനസ്സിലെ? നല്ല ഭീതിജനകമാണ് കൊടുമ്പിരി കൊണ്ട യുദ്ധമാണ് എങ്കിൽ അവിടെ നിസ്കാരം എങ്ങനെ? നിസ്കാരം ഓടി നടന്നു എങ്ങനെയാണോ കഴിയണം അങ്ങനെയാണ് നിസ്കാരം. ഫരിജാലൻ ഔ റുക്ബാന എന്നാണ്. വാനപ്പുറത്ത് കയറിയിട്ടാണെങ്കിൽ വാനപ്പുറത്ത്, നടന്നിട്ടാണെങ്കിൽ നടന്നിട്ട്, എങ്ങനെയാണ് നിസ്കരിക്കുന്നത്? അങ്ങനെ സുജൂദും റുക്കുവൊന്നുമില്ല, നിലത്ത് പോയി കണ്ടിട്ട്. പിന്നെ സുജൂദിനെ റുക്കുവിന്റെയും സ്ഥലത്ത് ആക്ഷനാണ് ചൊല്ലലാണ്, മനസ്സിലായ? അപ്പൊ അത് നല്ല ഭീതിജനകമായ അവസരത്തിൽ. അതേസമയം അതില്ല എങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യും? നിസ്കാരത്തിന്റെ രീതിയിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കുറെ രീതികൾ എന്ത് ചെയ്ത് നിസ്കാരത്തിൽ പറയപ്പെട്ടത്, സലാത്തുൽ ഖൗഫിൽ പറയപ്പെട്ടത്. ഇവിടെ ഇപ്പൊ ഇതിന് രണ്ട് രീതി മനസ്സിലായോ? ഇനി നമുക്ക് ഇൻഷാല്ല പിന്നെ സലാത്തുൽ ഖൗഫിന്റെ വിഷയത്തിൽ ഇനി നമുക്ക് ഹദീസുകൾ വരും. ഈ അദ്ധ്യായത്തിൽ കുറെ ഹദീസുകൾ നമുക്കുണ്ട് വരാന്. ഇതിൽ നമ്മൾ രണ്ട് ഹദീസുകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഒന്ന് പിന്നെ സാലിഹ് ബിനു ഖവാത്തിന്റെ ഹദീസ്, മറ്റൊന്ന് അബ്ദുല്ലാഹി ബിനു ഉമറിൽ നിന്നുള്ള ഹദീസ്. ഈ ഹദീസ് മുത്തഫഖുൻ അലൈഹി വൽ ലഫ്ളു ലിൽ ബുഖാരി, ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. പക്ഷേ ഈ ഹദീസിന്റെ പ്രയോഗം അത് ഇമാം ബുഖാരിയുടേതാണ്. ഇതിനൊക്കെ മനസ്സിലാണ് നോക്കി നിങ്ങൾ. സലാത്തുൽ ഖൗഫിൽ വരെ ജമാഅത്ത് നിസ്കാരമുണ്ട്, നിസ്കാരം ജമാഅത്തായിട്ടാണ്. സലാത്തുൽ ഖൗഫിൽ വരെ നിസ്കാരം ജമാഅത്തായിട്ടാണ്. ഇപ്പൊ ജമാഅത്ത് നമസ്കാരത്തിന്റെ പ്രാധാന്യമാണ് ഇത് അറിയിക്കുന്നത്. ശത്രു വന്നിട്ട് മുന്നിൽ നിൽക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദാത്തുൽ ജിഖാഅ് യുദ്ധത്തിൽ, അതേപോലെ തന്നെ നജദിന്റെ ഭാഗത്ത് നടത്തിയ റസൂലുള്ളാഹി ഈ യുദ്ധത്തിൽ, അതേപോലെ അസ്ഫാനിൽ, അതേപോലെ തന്നെ ഈ ബത്തൽ നഖലയിൽ പറഞ്ഞില്ലേ, പല അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ യുദ്ധം നിസ്കരിച്ചിട്ടുണ്ട് സലാത്തുൽ ഖൗഫ്. അതൊക്കെ ജമാഅത്തായിട്ടാണ്, ജമാഅത്തായിട്ടാണ് നിസ്കരിച്ചിട്ടുള്ളത്. അപ്പോ പിന്നെ അത് ജമാഅത്തായിട്ടുള്ള നിസ്കാരത്തിന്റെ പ്രാധാന്യമാണ് അറിയിക്കുന്നത്. ജമാഅത്ത് നിസ്കാരത്തിൽ ഇളവുണ്ടെങ്കിൽ അത് ഈ സന്ദർഭത്തിലായിരുന്നു ഇളവ് വേണ്ടിയിരുന്നത്, ഓരോരുത്തർക്കും തങ്ങളുടെ ഇഷ്ടത്തിന് നിസ്കരിക്കാൻ. പക്ഷെ അതുവരെ സമ്മതിച്ചിട്ടില്ല ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. അതും ആ ജമാഅത്ത് നിസ്കാരത്തിൽ എല്ലാവരും പങ്കാളികളാകാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യാണ്? നിസ്കരിച്ചുകൊണ്ടിരിക്കെ വെയിറ്റ് ചെയ്യാണ്. നോക്കി ഈ നിസ്കാരത്തിൽ ഇതിന്റെ പ്രത്യേകം നോക്കി. ഒരു വിഭാഗം വന്ന് റസൂലുള്ളാഹിന്റെ കൂടെ ഒരു റക്അത്ത് നിസ്കരിച്ച്, മനസ്സിലായേ? എന്നിട്ട് റസൂലിനെ എഴുന്നേറ്റ് മറ്റുപോലെ ചെയ്യാണ്, ഒരു റക്അത്ത് തങ്ങളുടേത് പൂർത്തിയാക്കിയിട്ട് അവര് പോവുകയാണ്. എന്നിട്ട് അടുത്ത വിഭാഗം വരുവാണ്, റസൂൽ എന്ത് ചെയ്യാണ്? വെയിറ്റ് ചെയ്ത് നിൽക്കാണ്, വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. നിസ്കാരത്തിൽ ഒരു കൂട്ടർ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞെങ്കിൽ നോക്കി, എന്നിട്ട് അവര് വന്ന് പിന്നെ അവരെയും കൊണ്ട് റസൂൽ തന്നെയാണ് ബാക്കി നിസ്കരിക്കുക, പിന്നെ അവരൊന്നിച്ച് സലാം കിട്ടുക. അപ്പോ എല്ലാവരും ജമാഅത്തിൽ പങ്കെടുക്കുവാനും എല്ലാവർക്കും ജമാഅത്തിന്റെ പുണ്യം കിട്ടാനും, അതും യുദ്ധവേളയിൽ, പേടിയുടെ വേളയിൽ. അപ്പൊ പിന്നെ നിർഭയത്തിന്റെയും സമാധാനത്തിന്റെയും അവസരത്തിൽ സലാത്തുൽ ഖൗഫ് എന്ന് പറഞ്ഞെങ്കിൽ പേടിയുടെ നിസ്കാരം എന്നാണ്, അതിന് നേരെ വിപരീത സലാത്തുൽ അംനാണ്, നിർഭയത്വത്തിന്റെ നാളുകളിലെ നിസ്കാരം. അപ്പൊ പിന്നെ സലാത്തുൽ ഖൗഫിൽ ജമാഅത്തുണ്ടെങ്കിൽ സലാത്തുൽ അംന്, അതിൽ ജമാഅത്തിന്റെ വിഷയം പ്രാധാന്യം പറയേണ്ടതില്ല. തയ്യബ്, ഇൻഷാല്ലാ നമുക്ക് ഈ സലാത്തുൽ ഖൗഫിന്റെ ബാക്കി ഹദീസുകളും മസലകളും നമുക്ക് വരും, കുറച്ചുകൂടി അടുത്ത ക്ലാസ്സിൽ അത് മനസ്സിലാക്കാം ഇൻഷാല്ലാ. നിസ്കാരം ശരിയാകോ ഇല്ലേ എന്നുള്ളതാണെങ്കിൽ നിസ്കാരം ശരിയാകും, അതേസമയം പിന്നെ ഇമാമ്മാര് കുറെ വിഷയങ്ങൾ ശ്രദ്ധിക്കണം. ഇമാമാരി ഓടിയണ്ട മമ്മിങ്ങളൊക്കെ നിർദ്ദേശിക്കുകയും അവർ ഉപദേശിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് അവർക്ക് റക്കായത്തിട്ട് അവസരം കൊടുക്കണേലേറെ അവരെ പറഞ്ഞ് ഉപദേശിക്കുകയാണ് വേണ്ടത്. നിസ്കാരം സാധുവാകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമാമിന്റെ നിസ്കാരം സാധുവാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിപ്പോ പിന്നെ മമ്മൂമിങ്ങളെ പരിഗണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി ഫജ്ർ നിസ്കരിച്ചപ്പോ റസൂലുള്ള കൂടുതൽ ഓതാൻ ഉദ്ദേശിച്ചു. പക്ഷെ ഇന്നായത്തേനാക്കൽ കൗസർ സൂറത്താണ് ഓതിയത് റസൂലുള്ള. എന്തേ കാരണം? ആ കുട്ടി കരഞ്ഞപ്പോ റസൂലുള്ളാഹി എന്ത് ചെയ്താണ്? ആ മമ്മൂമിനെ പരിഗണിച്ചതാണ്, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ മമ്മൂമികളെ പരിഗണിക്കുക എന്നുള്ളത് ഇമാമിന് പറഞ്ഞതാണ്. പക്ഷേ പിന്നെ ആ കേസ് പോലല്ല ഈ കേസ്, മനസ്സിലായി? ആ ആളുകൾ ഓടി വരുമ്പോ പിന്നെ ഓടി ഓടി കഴിച്ചു വരുമ്പോ ആളുകളെ അതിലാളുകളെ എന്ത് ചെയ്യാണ് വേണ്ടത്? ഉപദേശിക്കാണ് വേണ്ടത്. നമ്മൾ ശത്രുവിനെ നമ്മൾ അറ്റാക്ക് ചെയ്യണ ശത്രുവിനെ ഭയക്കുന്ന അവസരത്തിലാണെങ്കിൽ അത്തരം സന്ദർഭങ്ങൾ ശരാക്കപ്പെട്ടതാണ് ഈ നിസ്കാരം. അതിനാണ് സലാത്തുൽ ഖൗഫ് എന്ന് പറഞ്ഞത്.
അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.